ഒന്നാം അധ്യായം 28 വചനം. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടത്. ഈ വാക്യത്തിൽ പലരും ഭയപ്പെടുന്ന ഒരു വാക്കുണ്ട്. പലരും ഇന്ന് ക്രിസ്തീയ കോളത്തിൽ പലരും ഭയപ്പെടുന്ന ഒരു വാക്ക് പെർഫെക്ഷൻ എന്നൊരു വാക്കാണ്. തികഞ്ഞവൻ, പൂർണ്ണൻ എന്നുള്ള ഒരു വാക്ക് പലരും ഭയപ്പെടുന്നുണ്ട്. പൗലോസ് പറയുന്നു, ഞങ്ങൾ ഏത് മനുഷ്യനെയും തികഞ്ഞവനായി നിർത്തേണ്ടതിന്, ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഞങ്ങളുടെ ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ്? ഏത് മനുഷ്യനെയും തികഞ്ഞവനായിട്ട് നിർത്തുക. അങ്ങനെയുണ്ടെങ്കിൽ പൗലോസ് ആ നിലയില് തന്റെ ദൗത്യത്തെ ആ നിലയില് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ, വിവരിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്ക് തികഞ്ഞവൻ, പെർഫെക്റ്റ് അല്ലെങ്കിൽ പൂർണ്ണൻ ഈ വാക്കുകളെ നമുക്ക് വിട്ട് മാറാനായിട്ട് കഴിയുമോ? നാം ക്രിസ്തീയ ജീവിതത്തിൽ നാം പലപ്പോഴും പൂർണ്ണത, തികവ് ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. എന്തിനെക്കുറിച്ചാണ് നമ്മൾ തികഞ്ഞത് എന്ന് പറയുന്നത്? നാം നമ്മിലേക്ക് നോക്കുമ്പോൾ ഏത് കാര്യത്തിലാണ് നമുക്ക് തികവ്, പെർഫെക്ഷൻ പറയാനായിട്ട് കഴിയുന്നത്? നമുക്ക് രണ്ട് വിധത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ, പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, രണ്ട് വിധത്തിലുള്ള പെർഫെക്ഷൻ അത് ദൈവവചനം പറയുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് മനസാക്ഷിയില്, ഓ നല്ല മനസാക്ഷി, പൂർണതയുള്ള ഒരു പൂർണമായ ഒരു മനസാക്ഷി എന്ന് പറയുന്ന ഒരു കാര്യമാണ് നല്ല മനസാക്ഷി. പെർഫെക്റ്റ്, പെർഫെക്റ്റ് കോൺഷ്യസ്. ആ നിലയിൽ നമ്മൾ പറയുമ്പോൾ നല്ലൊരു മനസാക്ഷി നമുക്ക് വിശ്വാസികളായ ഏവർക്കും അത് നിലനിർത്താനും പ്രാപിക്കാനും കഴിയും. രണ്ടാമത് വേറൊരു പെർഫെക്റ്റ് എന്നൊരു കാര്യത്തെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ട് നമ്മൾ ദൈവവചനത്തിലെ കാണും. അത് പെർഫെക്റ്റ് ഹോളിനെസ്, വിശുദ്ധി എന്ന് പറയുന്നതാണ്. ഈ രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് മനസാക്ഷിയിൽ ഒരു ആ നിലയിലൊരു തികവുണ്ട്, വിശുദ്ധിയിൽ ഒരു തികവുണ്ട്. ഈ രണ്ട് കാര്യത്തിൽ ഇത് രണ്ടും നമുക്ക് കൈനാളാനായിട്ടൊക്കുമോ, അതോ രണ്ടും നമുക്ക് ഈ ലോകത്തിലെ കൈ എത്തിപ്പിടിക്കാനായിട്ട് കഴിയില്ലേ, അതോ ഒന്ന് മാത്രമേ കഴിയുള്ളൂ? ദൈവവചനം എന്ത് പറയുന്നു? ദൈവവചനം പറയുന്നത് നമുക്ക് ഒരു പൂർണ്ണ മനസാക്ഷി ഉണ്ടായിരിക്കാനായിട്ട് കഴിയും ഈ ലോകത്തിലായിരിക്കുമ്പോൾ. അതേസമയം തന്നെ ഒരു പൂർണ്ണ വിശുദ്ധി, വിശുദ്ധിയിൽ ഒരു പൂർണ്ണത, കർത്താവായ യേശു ക്രിസ്തു ആണ് ആ വിശുദ്ധിയുടെ, പൂർണ്ണതയുടെ നമ്മുടെ മുമ്പിലുള്ള മാനദണ്ഡം. ആ നിലയിൽ നമുക്ക് ഈ ലോകത്തിൽ ആയിരിക്കാനായിട്ട്, ആ ഒരു ലക്ഷ്യത്തിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് ഇപ്പോഴേ കഴിയുകയില്ല. കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ, ഓ ഈ പാപത്തിന്റെ ആ സാന്നിധ്യം പോലും ഇല്ലാതാകുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ ആ നിലയിൽ നമുക്കൊരു ആ പൂർണ്ണത, വിശുദ്ധിയുടെ കാര്യത്തിൽ നമുക്ക് അവകാശപ്പെടാനായിട്ട് കഴിയുള്ളൂ. നോക്കുക, ഞാൻ പറഞ്ഞത് വ്യക്തമായോ? മനസാക്ഷിയുടെ കാര്യത്തിൽ നമുക്കൊരു പൂർണ്ണത ഈ കാലഘട്ടത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഓരോ ദിവസവും നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയും. എന്നാൽ വിശുദ്ധിയുടെ കാര്യത്തിൽ നമ്മൾ കർത്താവെന്ന് ആ ലക്ഷ്യം വെച്ചുകൊണ്ട് വിശുദ്ധിയെ തികയ്ക്കുന്ന ഒരു കാര്യമാണ് ആ ദൈവവചനത്തിൽ കാണുന്നത്. പുതിയ നിയമത്തിലാണ് ഈ രണ്ട് സാധ്യതകളും, പെർഫെക്ഷന്റെ ഈ രണ്ട് സാധ്യതകളെ കുറിച്ച് നമ്മൾ കാണുന്നത്. എന്നാൽ പഴയ നിയമത്തിലോ? പഴയ നിയമത്തിൽ ഇത് രണ്ടും സാധ്യമായിരുന്നില്ല. നാം എബ്രായർ എഴുതിയ ലേഖനത്തിലെ രണ്ട് വചനങ്ങൾ വളരെ വേഗത്തിൽ നമുക്ക് നോക്കാം. എബ്രായർ എഴുതിയ ലേഖനം അതിന്റെ 9 പഴയ പുതിയ നിയമങ്ങളെ, പഴയ ഉടമ്പടിയെയും പുതിയ ഉടമ്പടിയെയും താരതമ്യം ചെയ്ത് പറയുമ്പോൾ, ഇതാ എബ്രായർ എഴുതിയ ലേഖനം അതിന്റെ 9 അതിന്റെ 9 വചനത്തിൽ പറയുന്നു, അതിന് ഒത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ച് പോരുന്നു. പഴയ ഉടമ്പടിയെ കുറിച്ച് പറയുകയാണ്. പഴയ ഉടമ്പടിയിൽ തെറ്റ് ചെയ്തവന് വഴിപാടും യാഗവും ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അർപ്പിച്ചാലും അവന് മനസാക്ഷിയിലൊരു പൂർണ്ണത, മനസാക്ഷിയിലൊരു പൂർണ്ണത പഴയ ഉടമ്പടിയിൽ കൈവരിക്കാനായിട്ട് കഴിയുമായിരുന്നില്ല. മനസാക്ഷിയിലൊരു പൂർണ്ണത. എന്നാൽ പ്രിയമുള്ളവര്, പുതിയ ഉടമ്പടിയിൽ നമുക്ക് അത് കഴിയും, നമുക്ക് അതിനെ കുറിച്ച് തുടർന്ന് ചിന്തിക്കാം. അതുപോലെ തന്നെ വിശുദ്ധിയെ സംബന്ധിച്ചോ പഴയ ഉടമ്പടിയിൽ അതിനൊരു സാധ്യത ഉണ്ടായിരുന്നില്ല. നോക്കുക, പത്താമധ്യായത്തിലേക്ക് വരുമ്പോ പത്താമധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം വായിക്കുക, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപം അല്ലായത് കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണ പൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്ന ശേഷം നോക്കുക, വിശുദ്ധിയിൽ ഒരു പൂർണത പഴയ ഉടമ്പടി അവകാശപ്പെടുന്നില്ല, അത് കഴിയുന്നില്ല എന്നാണ് എബ്രായ ലേഖനകാരൻ പറയുന്നത്. അതേസമയം പുതിയ ഉടമ്പടിയിലോ, പുതിയ ഉടമ്പടിയിൽ അതുണ്ട്. അതിന്റെ പതിനാലാമത്തെ വാക്യം നോക്കുക, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു. അവിടെ എന്ത് കാണാനായിട്ട് കഴിയും? ഓ കർത്താവിൽ ആ വിശുദ്ധിയുടെ ഒരു പൂർത്തീകരണം കർത്താവിൽ അത് പുതിയ ഉടമ്പടിയില് അവിടെ ഉണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. നോക്കുക, പഴയ ഉടമ്പടിയിലെ മനസാക്ഷിയിൽ ഒരു ആ നിലയിൽ ഒരു പൂർണ്ണത ഉണ്ടായിരുന്നില്ല, വിശുദ്ധിയിൽ ഒരു പൂർണ്ണത ഉണ്ടായിരുന്നില്ല. എന്നാൽ പുതിയ ഉടമ്പടിയിൽ നമുക്ക് വിശ്വാസികളെന്നുള്ള നിലയില് നമ്മുടെ പ്രായോഗിക തലത്തിൽ ഇതിൽ മനസാക്ഷിയിൽ ഒരു പൂർണ്ണത നമുക്ക് എപ്പോഴും അവകാശപ്പെടാനായിട്ട് കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശുദ്ധിയിലുള്ള പൂർണ്ണതയും ഉണ്ട്. ആ ലക്ഷ്യം വെച്ച് നമുക്ക് പോകാനായിട്ട് കഴിയും. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് എത്രയും വ്യക്തമായിരിക്കണം. പെർഫെക്ഷനെ കുറിച്ചും പൂർണ്ണതയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഇതിനെക്കുറിച്ചൊരു വ്യക്തതയില്ലെങ്കിൽ പലപ്പോഴും പിശാച് നമ്മളെ എന്ത് ചെയ്യും? നമ്മളെ പലതിലും നമ്മുടെ മനസ്സടിഞ്ഞവരായിട്ടും ഒക്കെ നമ്മളെ ആക്കി തീർക്കും. നമുക്ക് നോക്കുക, ഞാനിത് പറഞ്ഞെങ്കിലും ഇത് സംബന്ധിച്ച് അങ്ങനെ തന്നെയാണോ? ദൈവവചനം എന്ത് പറയുന്നു? ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ നാം ഒരു വചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോസ്തലനായ പൗലോസ് തന്റെ ഒരു അനുഭവത്തെ കുറിച്ച് പറയുന്നത്. 24-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 24-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വചനം, അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. പൗലോസ് പറയുകയാണ്, എനിക്ക് എന്തില്ല? കുറ്റം മനസാക്ഷിയിലില്ല. മനസാക്ഷിയിൽ ആ നിലയിൽ ഒരു പൂർണത എനിക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാനായിട്ട് കഴിയും, അതിന് ഞാൻ ശ്രമിക്കുന്നു എന്ന് പൗലോസ് തന്റെ ഒരു സാക്ഷ്യം പ്രസ്താവിക്കുമ്പോൾ താൻ പറയുകയാണ്. നമുക്കത് കഴിയും. മനസാക്ഷിയിൽ ഒരു പൂർണത എല്ലായ്പ്പോഴും ഉണ്ടാകുവാനായിട്ട് നമുക്ക് കഴിയും. പൗലോസ് അത് പറയുകയാണ്. അതിന്റെ 23-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ഇതാ വേറൊരു സ്ഥലത്തും പൗലോസ് ഇതേ തന്റെ സാക്ഷ്യം ആവർത്തിക്കുകയാണ്. 23-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വചനം, ഞാൻ ഇന്നേ ദിവസത്തോളവും കേവലം നല്ല മനസാക്ഷിയോടുകൂടെ ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുന്നു. മനസാക്ഷിയിലെ ആ നല്ല മനസാക്ഷി, ആ പെർഫെക്റ്റ് കോൺഷ്യസ്നസ്, അതില് പൗലോസ് ഇന്നേ വരെ നടന്നു എന്ന് തന്റെ സാക്ഷ്യം ആ നിലയില് പ്രസ്താവിക്കുകയാണ്. എന്നാ അത് പറഞ്ഞപ്പോ പെട്ടെന്നൊരു സംഭവം ഉണ്ടായി. പ്രിയമുള്ളവരെ, ഒരു നല്ല മനസാക്ഷി എങ്ങനെ സൂക്ഷിക്കാനായിട്ട് കഴിയും? നല്ല മനസാക്ഷിയിൽ എപ്പോഴെങ്കിലും ഒരു കുറവ് വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ഈ കാര്യങ്ങളെ കുറിച്ച് വ്യക്തത നൽകുന്ന ഒരു സംഭവവും അതിന്റെ തൊട്ടു താഴെ ഉണ്ടായി. പൗലോസ് ഇത് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കിക്കൊണ്ടാണ് പറയുന്നത്. അദ്ദേഹം തന്റെ സാക്ഷ്യം പ്രസ്താവിച്ചു തുടങ്ങുമ്പോൾ, തന്റെ വാദഗതി ഉന്നയിച്ചു തുടങ്ങുമ്പോൾ ആദ്യം പറയുകയാണ്, ഞാൻ ഇന്നേ വരെ നല്ല മനസാക്ഷിയോടെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ എന്തുണ്ടായി? പെട്ടെന്ന് ഒരു സംഭവം ഉണ്ടായി. മഹാപുരോഹിതനായ അന്യാസ് അരികെ നിൽക്കുന്നവരോട് അവന്റെ വായ്ക്ക് അടിപ്പാൻ കൽപ്പിച്ചു. ഉടനെ പൗലോസ് അവനോട്, ദൈവം നിന്നെ അടിക്കും വെള്ളത്തേറ്റ ചുവരെ, നീ ന്യായപ്രമാണ പ്രകാരം എന്നെ വിസ്തരിപ്പാൻ ഇരിക്കുകയും ന്യായപ്രമാണത്തിന് വിരോധമായി എന്നെ അടിപ്പാൻ കൽപ്പിക്കുകയും ചെയ്യുന്നുവോ എന്ന് പറഞ്ഞു. അരികെ നിന്നവർ, നീ ദൈവത്തിന്റെ മഹാപുരോഹിതനെ ശകാരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് പൗലോസ്, സഹോദരന്മാരെ, മഹാപുരോഹിതൻ എന്ന് ഞാൻ അറിഞ്ഞില്ല, നിന്റെ ജനത്തിന്റെ അധികൃതിയെ ദുഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. നോക്കുക, പെട്ടെന്ന് ഞാൻ ഇന്നേ ദിവസം വരെ ഒരു നല്ല മനസാക്ഷിയോടെ നടന്നിരിക്കുന്നു എന്ന് പൗലോസ് തന്റെ സാക്ഷ്യം പ്രസ്താവിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഒരു സംഭവം ഉണ്ടായി. ഒരാള് പറയുക, ന്യായാധിപ സംഘത്തിലെ ഒരാള് പറയുക, അടിക്കവന്റെ അവന്റെ വായിക്കടിക്ക് എന്ന് പറയുക. വായിക്കടിക്കുക എന്ന് പറയുമ്പോ യഹൂദന്മാരുടെ ന്യായപ്രമാണത്തെ സംബന്ധിച്ച് സകല കാര്യങ്ങളും അറിയാവുന്നവനാണ് പൗലോസ്. അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി, ന്യായപ്രമാണ പ്രകാരം ഒരുത്തനെ വിസ്തരിപ്പാൻ ഇരിക്കുമ്പോ ന്യായപ്രമാണത്തിന് വിരുദ്ധമായിട്ട് അവനെ ശിക്ഷിക്കാനായിട്ട് പറയുന്നത് ന്യായപ്രമാണത്തിന് യോജിച്ചതല്ല. വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു കാര്യമാണിത്. ചകലയ്ക്ക് തന്നെ പ്രാന്ത് പിടിക്കുന്ന പോലെ ഒരു കാര്യം. ഇത് അനുവദിച്ചു കൊടുക്കാൻ ഒക്കുകയില്ല. പൗലോസ് ഉടനെ തന്റെ രക്തം തിളച്ചു. താന് ചില കാര്യങ്ങള് പറയുകയാണ്, മുഖം നോക്കാതെ പറയുകയാണ്, വെള്ള തേച്ച ചുവരെ എന്നെയല്ല ദൈവം അടിക്കുന്നത്, നിന്നെയാണ് ദൈവം അടിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് വളരെ കർശനമായിട്ട് ആര് കേട്ടാലും വളരെ ഗൗരവത്തോടെ കൂടെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു ഉടനെ ഒരാൾ പറഞ്ഞു, ഓ നീ ഇത് ഈ നിലയിൽ പറയാനായിട്ട് പറ്റിയില്ല, ഇദ്ദേഹം ഒരു അധിപതിയാണ്, ഇത് അദ്ദേഹത്തിന് ഒരു അതോറിറ്റിയുണ്ട്. ആ കാര്യം കേട്ടപ്പോൾ പൗലോസ് എന്ത് ചെയ്തു? പൗലോസിന് എപ്പോഴും നിർബന്ധമുള്ള ഒരു കാര്യമുണ്ട്. എന്താ? നല്ല മനസാക്ഷി അത് വേണം. നല്ല മനസാക്ഷി അത് നിലനിർത്തിയാലേ പറ്റുള്ളൂ. ആ കാര്യത്തിൽ പൗലോസ് വളരെ നിർബന്ധമുള്ളവനാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? താന് ആ കാര്യം തെറ്റിനെ കുറിച്ച് ഒരാൾ ബോധ്യപ്പെടുത്തിയപ്പോ ഉടനെ പൗലോസ് അവിടെ അപ്പോളജൈസ് ചെയ്യുന്നതാണ് കാണുന്ന സഹോദരന്മാരെ, ഞാൻ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് തന്റെ തെറ്റുകളെ അവിടെ സമ്മതിച്ച് താന് ക്ഷമ ചോദിച്ച് ആ നിലയിൽ തന്റെ മനസാക്ഷിയിലെ വീണ്ടും ഒരു പൂർണ്ണതയിലേക്ക് വരുന്നതാണ് നാം ഇവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചിലപ്പോൾ ഈ നിലയിൽ പൗലോസിന് സംഭവിച്ചതുപോലെ നാം ചിലരോട് ആ നിലയിൽ കർശനമായിട്ട് സംസാരിക്കുകയോ നമ്മുടെ അതിര് വിട്ടു പോവുകയോ എന്തെങ്കിലും ചെയ്തു എന്ന് വരാം. പക്ഷേ ഒരു ബോധ്യം നമുക്ക് ലഭിക്കുമ്പോൾ ദൈവത്തിന്റെ മുമ്പാകെയും നാം തെറ്റ് ചെയ്ത മനുഷ്യരുടെ മുമ്പാകെയും ഓ നമ്മളെ തന്നെ കൊണ്ടുവന്ന് നമ്മൾ ഏതുമില്ലാതെയാക്കി ക്ഷമ ചോദിച്ച് കഴിയുമ്പോൾ രക്തത്താലുള്ള കഴുകല് നേടുകയും മനസാക്ഷിയില് വീണ്ടും പൂർണ്ണത കൈവരിക്കാനായിട്ട് കഴിയുകയും ചെയ്യും. പൗലോസിന്റെ അനുഭവം അതാണ് നമ്മളെ കാണിക്കുന്നത്. പൗലോസ് ആ നിലയിലാ പറയുന്നത്, താന് എന്നും ഈ നല്ല മനസാക്ഷി ഉണ്ടായിരിക്കാനായിട്ട് ഞാൻ ഉത്സാഹിക്കുന്നു, എനിക്ക് ഇന്നേ വരെ നല്ല മനസാക്ഷി ഉണ്ട് എന്നെല്ലാം സാക്ഷ്യം പറയുമ്പോ എന്തുകൊണ്ടാ താൻ നല്ല മനസാക്ഷിക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്? വിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യം നല്ല മനസാക്ഷി ഉണ്ടെങ്കിലേ അത് വേണ്ട വിധത്തില് നമുക്ക് കൈയാളാനായിട്ട് കഴിയുള്ളൂ എന്നത് ഒരു ക്രിസ്തീയ സത്യമാണ്. ഈ സത്യത്തെക്കുറിച്ച് നല്ല ബോധ്യം ഉള്ളത് കൊണ്ടാണ് പൗലോസ് എന്ത് ചെയ്യുന്നത്? എപ്പോഴും ഒരു നല്ല മനസാക്ഷി സൂക്ഷിപ്പാനായിട്ട് കഴിയുന്നത്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? വ്യക്തമായോ? അതായത് നമ്മളൊക്കെ വിശ്വാസികളാണ് എന്ന് അവകാശപ്പെടുന്നു. വിശ്വാസി വിശ്വാസമാണ് ഇതിന്റെ അടിസ്ഥാനം. പക്ഷെ വിശ്വാസം എന്ന് പറയുന്ന കാര്യത്തെ ദൈവം എന്തിനാ വെച്ചേക്കുന്നത്? ദൈവം വെച്ചേക്കുന്നത് ഒരു നല്ല മനസാക്ഷിയില്ല. നല്ല മനസാക്ഷി വിട്ടാൽ വിശ്വാസം ഇല്ലാതായി പോകും. പൗലോസ് ഇത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് തീമത്തിയോസ് അതിന്റെ ആദ്യത്തെ വാക്യങ്ങൾ നോക്കുക. ഒന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ പൗലോസ് ചില ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ 18-19 വാക്യങ്ങൾ. മകനെ തിമോത്തിയോസേ, നിന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. തന്റെ വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിനെ ഉത്സാഹിപ്പിക്കുക. തിമോത്തിയോസേ, നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായിട്ട് നല്ല യുദ്ധസേവ ചെയ്യണം. നീ വിശ്വാസത്തിന്റെ പോർക്കളത്തിലായിരിക്കുന്നു. നീ വിശ്വാസത്തിന്റെ ആ നിലയിലുള്ള ഒരു പോരാട്ടത്തിലായിരിക്കുന്നു. പക്ഷെ വിശ്വാസം നിനക്ക് ആ നിലയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് ഒരു നല്ല മനസാക്ഷി ഉണ്ടെങ്കിലേ ആ വിശ്വാസത്തെ പ്രിസർവ് ചെയ്യാനായിട്ട് സൂക്ഷിപ്പാനായിട്ട് നിനക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് നല്ല മനസാക്ഷി എന്ന കാര്യത്തിൽ നീ അങ്ങേയറ്റം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ചിലരുടെ അനുഭവങ്ങൾ പറയുകയാണ് തൊട്ട് താഴെ. ചിലർ 19-ാം അധ്യായം തീമത്തിയോസ് 1 അതിന്റെ 19-ാം വാക്യം ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹുമനിയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാണ് നോക്കുക. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എന്താ? നല്ല മനസാക്ഷി ഇല്ലാതായാൽ എന്ത് പറ്റും? വിശ്വാസ കപ്പല് തകർന്നു പോകും. ഒരു വിശ്വാസത്തിന്റെ കപ്പൽ ഛേദമുണ്ടാകും. നോക്കുക, അതെങ്ങനെയാ വിശ്വാസം നഷ്ടപ്പെടുന്നത്? ദൈവം ആ നിലയിലാണ് കാര്യങ്ങളെ വിച്ചിരിക്കുന്നത്. 1 തിമോത്തിയോസ് 1-ാം അധ്യായം 5-ാം വാക്യം നോക്കുക. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ.
നിർവ്യാജ വിശ്വാസം നല്ല മനസ്സാക്ഷിക്ക് ശേഷമാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല മനസ്സാക്ഷി അതുണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാനൊക്കെയുള്ളൂ. ഈ വിശ്വാസത്തിന്റെ പോർക്കളത്തിൽ ഓ വിശ്വാസത്തിൽ ഒരു കപ്പൽ ഛേദം ഉണ്ടാകാതെ, വിശ്വാസ കപ്പൽ തകർന്നു പോകാതെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബാലപാഠം എന്ന് പറയുന്നത് നല്ല മനസ്സാക്ഷിയാണ്. ചിലരെ വീട്ടില് ചിലപ്പോ വെള്ളം ചൂടാക്കി കുടിക്കാനായിട്ട് വെക്കുമല്ലോ. കുടിക്കാനായിട്ട് വെച്ചാൽ അത് സാധാരണ പാത്രത്തിൽ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ചെന്ന് നമ്മൾ നോക്കുമ്പോൾ എന്തായി, ആ തണുത്തുപോയി. എന്നാലൊരു ഫ്ലാസ്കിൽ കൊണ്ടുവന്ന് വെച്ചാലോ, ഫ്ലാസ്കിൽ കൊണ്ടുവന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞെടുത്ത് നോക്കിയാലും അതിന് നല്ല ചൂടുണ്ട് എന്ന് പറഞ്ഞതുപോലെ, ഒരു നല്ല വിശ്വാസം അത് നല്ല മനസ്സാക്ഷിയുടെ ഒരു ഫ്ലാസ്കിലേ അത് ഇരിക്കുള്ളൂ. അങ്ങനെയാണ് ദൈവം ആ കാര്യങ്ങളെ ക്രമീകരിച്ചത്. പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഒരു നല്ല മനസ്സാക്ഷി ദിനംതോറും പാലിക്കേണ്ടതിന് വേണ്ടി, നല്ല മനസ്സാക്ഷിയുടെ കാര്യത്തിൽ ഒരു പെർഫെക്ഷൻ ആ കാര്യത്തിനായിട്ട് ശ്രദ്ധിക്കാനായിട്ട് നാം എത്രത്തോളം ശ്രമിക്കണം. ഞാൻ ഇന്ന് എന്റെ മുമ്പിലുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഈ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ ഭൂമിയിലെ ദൈവം ഒരു ജീവിതം തന്നു, വിശ്വാസം ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നു, നമുക്ക് നല്ല കൂട്ടായ്മ തന്നു, നമുക്ക് ഉത്സാഹത്തിന്റെ വചനങ്ങൾ തന്നു, നമ്മളെ ദൈവം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇങ്ങനെ പോകുമ്പോ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്, അതെന്താണ്? ദിനംതോറും ഒരു നല്ല മനസ്സാക്ഷി. ഓരോ രാത്രിയും സന്ധ്യയിലും നമ്മൾ കടന്നു വരുമ്പോ ദൈവമേ, ദൈവത്തോടോ മനുഷ്യരോടോ എവിടെയെങ്കിലും എന്റെ മനസ്സാക്ഷിയില് ആ നിലയില് ഒരു പോറലോ വീണിട്ടുണ്ടോ? വീണിട്ടുണ്ടെങ്കിൽ എന്താ? വീണിട്ടുണ്ടെങ്കിൽ പൗലോസ് ചെയ്തതുപോലെ ക്ഷമ ചോദിച്ച് ആ കാര്യത്തിൽ വീണ്ടും ഒരു ശുദ്ധ മനസ്സാക്ഷി നമുക്ക് പാലിക്കാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് ഇത് പ്രധാനമാകുന്നത്? അങ്ങനെ ചെയ്തില്ലെങ്കിൽ വിശ്വാസം എന്ത് പറ്റും? വിശ്വാസം നഷ്ടപ്പെടും, നമ്മൾ അറിയുകയില്ല. ചില ഫ്ലാസ്കിന്റെ ഒക്കെ ആ ചൂട് നിലനിർത്താനുള്ള അതിന്റെ ശക്തി പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ ഫ്ലാസ്കിലൊക്കെ ഒഴിച്ചു വെക്കും, പക്ഷെ ഇച്ചിരി കഴിഞ്ഞ് നോക്കുമ്പോൾ അത് തണുത്തിരിക്കും. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നല്ല മനസ്സാക്ഷി വിട്ട് കളഞ്ഞിട്ട് അതിനെ ഗൗരവമാക്കാതെ ഇരുന്നാൽ, ഒരു ദിവസം, രണ്ട് ദിവസം, മൂന്ന് ദിവസം അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും മീറ്റിംഗിന് വന്നിരിക്കും, പഴയ അതേ സീറ്റിലിരിക്കും, പാട്ട് പാടുമ്പോൾ എണീറ്റിരിക്കും, കൈമുക്കും, പ്രാർത്ഥിക്കും, എല്ലാം ഉണ്ട്. പക്ഷെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. വിശ്വാസ കപ്പൽ തകരാതിരിക്കണമെങ്കിൽ നല്ല മനസ്സാക്ഷി പാലിക്കുക പ്രയാസമുള്ള കാര്യമാണോ? ദൈവം നമുക്ക് ബോധ്യം തരുമ്പോ അതാ നോക്കുക, പൗലോസിന് ഒരാൾ സംസാരിച്ചപ്പോൾ ഒരു ബോധ്യം ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ വീണ്ടും പെർഫെക്റ്റായ ആ നിലയിലുള്ള ഒരു മനസ്സാക്ഷിയിലേക്ക് മടങ്ങി വരുന്നു. നമ്മളെക്കുറിച്ച് ദൈവം അത് ആഗ്രഹിക്കുന്നു. ഇന്ന് നമുക്ക് ഈ വചനത്തിന് മുൻപാകെ നമ്മളെ തന്നെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാം. കർത്താവേ, നീ ഈ ഭൂമിയിൽ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പൗലോസിനെ പോലെ, വിശ്വാസവീരന്മാരെ പോലെ, വിശ്വാസികളെ പോലെ, എല്ലാവരെയും പോലെയും. പൗലോസ് സ്വന്തം അനുഭവം പറഞ്ഞു, തീമത്തിയോസിനെ ആ കാര്യത്തിൽ ഉത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞതുപോലെ, എല്ലാവരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ഒരു നല്ല മനസ്സാക്ഷി ഉണ്ടാവണം. എവിടെയെങ്കിലും ഒരു പോറൽ സംഭവിച്ചാൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ അതിന് സാധ്യതയുണ്ട്. നമ്മളൊരു ഒരു ഒരു യാഥാർത്ഥ്യബോധമില്ലാത്ത ഒരു വിശുദ്ധിയെ കുറിച്ചൊന്നും അല്ല പ്രസംഗിക്കുന്നത്, നമ്മൾ ഈ ഭൂമിയിലാണ്. പക്ഷെ എവിടെയെങ്കിലും നമുക്കൊരു പാളിച്ച വന്നാൽ, മനസ്സാക്ഷിയിൽ ഒരു പോറൽ വന്നാൽ ദൈവത്തോടും മനുഷ്യരോടും. പൗലോസിന്റെ ആ നിലയിലുള്ള കാര്യങ്ങൾ നോക്കുക, താൻ പറയുന്ന ആ വാക്കുകൾക്കൊക്കെ പ്രത്യേകതയുണ്ട്. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റിയ ഒരു മനസ്സാക്ഷി നമുക്ക് വീണ്ടും പാലിക്കാനായിട്ട് കഴിയും. നമ്മൾ ആ കാര്യം വളരെ ഗൗരവമായിട്ട് എടുക്കണം. ഓരോ ദിവസവും ആ നിലയിൽ പോകണം. നമ്മൾ ദൈവസന്നിധിയിലെ നമ്മുടെ ജീവിതം ഒരു ഡേ ടു ഡേ ബേസിസിലാണ്, ദിനംതോറുമുള്ള ഒരു ജീവിതമാണ്. നമ്മൾ അങ്ങനെ പോകുന്നു. അല്ലാതെ ഇന്ന് മനസ്സാക്ഷിയിൽ ഉണ്ടായ ഒരു കാര്യം അടുത്ത ആഴ്ച ആകട്ടെ സെറ്റിൽ ചെയ്യാം എന്നുള്ള നിലയിൽ പോകരുത്. മനസ്സാക്ഷിയിലെ ആ നിലയിലെ പൗലോസിന്റെ ആ നിർബന്ധം പോലെ നമുക്കുണ്ടാവണം. എന്തുകൊണ്ട്? വിശ്വാസത്തിന്റെ കപ്പൽ ഛേദം ഉണ്ടാകാതിരിക്കാൻ അത് ആവശ്യമാണ്. നാം ഇത് പറയുമ്പോൾ ഇന്ന് ദൈവസന്നിധിയിൽ ഓർക്ക്, ആരോടെങ്കിലും ഈ ഭൂമിയുടെ പരപ്പിൽ ആരോടെങ്കിലും ആ നിലയില് ഒരു ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ക്ഷമിക്കാത്തതോ അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യാത്തതോ ആയ ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ? ഉണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ നമ്മൾ അത് അതിലെ കാര്യങ്ങളെ സെറ്റിൽ ചെയ്ത് ഒരു നല്ല മനസ്സാക്ഷിയിലെ ഓരോ ദിവസവും ജീവിക്കണം. ഞാനിത് പറയുമ്പോൾ
ഞാനിത് പറയുമ്പോ നമ്മള് ഈ കാര്യം എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് പൗലോസ് പറഞ്ഞു, ദൈവോചനം പറയുന്നു, നമുക്കും ഇപ്പൊ ബോധ്യമുണ്ട്. എന്നാൽ നമ്മളെക്കാളും ബൈബിൾ പാണ്ഡിത്യമുള്ള ഒരാളുണ്ട്, ആരാ? ആരാ? പിശാച്. അവനും ഇതറിയാം. ഇവര് വലിയ കാര്യത്തെ ഈ നല്ല മനസാക്ഷി എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ഈ നല്ല മനസാക്ഷി എന്നൊക്കെയുള്ള കാര്യത്തിന് നേരെ വേണം ആദ്യം തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനെന്ന് വലിയ സാത്താൻ കുട്ടി പിശാചുകളോടൊക്കെ പറഞ്ഞ് ആ നിലയിൽ അവർ ആദ്യത്തെ ട്രെയിനിങ് പീരീഡിൽ തന്നെ അങ്ങനെ ക്ലാസ് എടുത്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് സഹോദര സഹോദരി, നീയോ ഞാനോ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ജീവിതത്തിൽ വെറുതെ കടന്നു പോകുമ്പോ നമ്മുടെ മനസ്സിലേക്ക് എന്ത് വരാം? പല വിധത്തില് നമ്മുടെ സഹോദരന്മാരെ കുറിച്ച്, സഹോദരിമാരെ കുറിച്ച്, ആളുകളെ കുറിച്ച് ഒക്കെയുള്ള ആ നിലയിലുള്ള തെറ്റായ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാം. അവരെ കുറ്റപ്പെടുത്തുന്ന ചിന്തകൾ, അവരെ വിധിക്കുന്ന ചിന്തകൾ, ഈ നിലയിലുള്ള കാര്യങ്ങൾ കടന്നു വരാം. അവന്റെ പേരെന്ന് പറയുന്നത് തന്നെ അവന്റെ പേരെന്താ? അവനൊരു പേര് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തില് പിശാചിന് ഒരു പേര് നമ്മൾ കാണുന്നുണ്ട്. 12-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. 10-ാം വാക്യത്തിൽ നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദി, അപവാദി എന്നാണ് ഇവന്റെ പേര്. ഈ അപവാദി എന്ന് പേരുള്ളവൻ എന്താ? അവന്റെ പേര് പോലുമല്ല. ഇക്കാലത്ത് ഇവർക്ക് സത്യവാൻ എന്ന് പേരിട്ടാൽ അവന് സത്യം കളി കാണുകയല്ല. ഇവയുടെ സത്യം എന്നുള്ള ഒരു കമ്പനി ഏറ്റവും വലിയ കള്ളമായിരുന്നു എന്ന് അടുത്തിടെ തെളിയിച്ചു. എന്നാൽ ഇവന് എന്താ? അവന്റെ പേരിന് തുല്യം, പേരിന്റെ കാര്യത്തിൽ അവൻ തീർത്തും പേരിനോട് 100% സത്യസന്ധത പുലർത്തുന്നവനാണ് ഇവൻ. അവനെന്ത് ചെയ്യുന്നു? അപവാദി എന്നാണ് അവന്റെ പേരെങ്കിൽ അവന് അപവാദി തന്നെയാണ്. അവൻ എന്ത് ചെയ്യും? രാപ്പകൽ. നോക്കുക സഹോദരി സഹോദര, നിന്റെ ഹൃദയത്തിൽ രാപ്പകൽ ഇവൻ എന്ത് ചെയ്യും? സഹോദരന്മാരെ കുറ്റം ചുമത്തും. കുറ്റം ചുമത്തുമ്പോൾ ആ കുറ്റം ചുമത്തുന്ന ചിന്തകളൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും, ഈ ചിന്തകളൊക്കെ എന്റെ ചിന്തകളാണ്. അയ്യോ, ഇത്രയും നാള് ഇതൊക്കെ കേട്ടിട്ടും ആ സഹോദരനെ കുറിച്ച് പിന്നെയും എനിക്ക് ഇങ്ങനത്തെ ചിന്തകളാണല്ലോ വരുന്നത്. ഞാൻ എന്റെ മനസ്സാക്ഷി ഒരിക്കലും എനിക്ക് നിർമ്മലമായിട്ട് വെക്കാൻ ഒക്കുകയില്ല. ഞാൻ പോയി ക്ഷമ ചോദിച്ചതാ. എന്നിട്ടും ആ സഹോദരനെ കുറിച്ച്, ആ സഹോദരിയെ കുറിച്ച്, ഇന്ന ആളെ കുറിച്ച്, ദൈവത്തെ കുറിച്ച് പോലും തെറ്റായ ചിന്തകളാണല്ലോ എന്റെ മനസ്സിൽ വരുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? നമ്മള് മനസാക്ഷിയില് ആകപ്പാടെ മലിനമായതുപോലെ നമ്മൾ ചിന്തിച്ച് നമ്മൾ ഭാരപ്പെട്ടു പോകും. പിശാചിന്റെ ഏറ്റവും വലിയൊരു തന്ത്രമാണ്. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ, ഈ കാര്യങ്ങള് എന്നെ ലിബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ജെസിപ്പൻ ലൂയിസ് എന്ന് പറയുന്ന ഒരു ദൈവദാസി എഴുതിയ ഒരു ലേഖനത്തിൽ നിന്ന് ഈ കാര്യത്തെ കുറിച്ച് ഒരു വെളിച്ചം കിട്ടിയപ്പോൾ അതെന്നെ ഒത്തിരി ലിബറേറ്റ് ചെയ്തു. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണേ, നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു ഒരു സഹോദരനെ കുറിച്ച്, സഹോദരിയെ കുറിച്ച് ഒരു തെറ്റായ ചിന്ത കൊണ്ടുവരുമ്പോ നമ്മളൊന്ന് നിൽക്കണം. എന്തു വേണം? ഈ ചിന്ത, ആ ചിന്ത അങ്ങനെ ഒരു ചിന്ത ഇല്ല എന്ന് വിചാരിച്ച് അതിനെ അവഗണിച്ച് ചിലരങ്ങ് പോകും. അവഗണിച്ച് പോകണ്ട. അവഗണിച്ചാൽ പിന്നെയും അത് പിന്നെയും അല്പം കഴിയുമ്പോൾ കടന്നു വരും. ചിലരതങ്ങ് അവഗണിച്ച് പോകും, അല്ലെങ്കിൽ അതിന്റെ മറുവശത്ത് മറ്റു ചിലർ വിചാരിക്കും, ഓ എന്റെ ചിന്തകള് ഇപ്പോഴും അത് ക്ലൻസ് ചെയ്യപ്പെടാത്ത ചിന്തകളാണ് എന്ന് വിചാരിച്ച് അവര് കുറ്റബോധത്തിൽ അങ്ങ് പോകും. ഇത് രണ്ടും അപകടകരമാണ്. ഒരു സഹോദരനെ കുറിച്ച് നിന്റെ മനസ്സിൽ, അല്ലെങ്കിൽ ഒരു സഹോദരിയെ കുറിച്ച് ഒരു തെറ്റായ ചിന്ത, കുറ്റം വിധിയുടെ ഒരു ചിന്ത, കുറ്റാരോപണത്തിന്റെ ഒരു ചിന്ത നിന്റെ മനസ്സിൽ കടന്നു വരുമ്പോ നീ അതിനെ ഗൗരവമായിട്ട് എടുക്കണം. അതിനെ വിട്ടുകളയല്ലേ? അതിനെ അവഗണിക്കാനും നോക്കരുത്, കുറ്റബോധം എടുക്കാനും നോക്കരുത്. നീ ഒരു നിമിഷം ഒന്ന് നിൽക്കണം, നിന്നിട്ട് പറയണം, നിന്നിട്ട് ചിന്തിക്കണം, ഈ ചിന്ത എന്റെ ഇച്ഛയിൽ നിന്നാണോ വരുന്നത്? ഞാൻ ആ സഹോദരനെ കുറിച്ച് ശരിക്കും ഈ നിലയിൽ കുറ്റാരോപണം നടത്താൻ എന്റെ ഇച്ഛ എനിക്ക് ആ നിലയിൽ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടോ? ഓ, നമ്മൾ അങ്ങനെ ശോധന ചെയ്യുമ്പോൾ മിക്കവാറും നമുക്ക് കാണാൻ കഴിയും. എന്ത് കാണാൻ കഴിയും? നമ്മുടെ ഇച്ഛയിൽ നിന്നല്ല ഈ കാര്യം വരുന്നത്, ഇച്ഛയിൽ നിന്നല്ല വരുന്നത്. ഇച്ഛയിൽ നിന്നല്ല ഈ കാര്യം വരുന്നത് എന്ന് ബോധ്യമായാൽ ഉടനെ തന്നെ നമ്മൾ എന്ത് തിരിച്ചറിയണം? ഇത് എന്നിൽ നിന്നല്ല. ഈ ചിന്തയുടെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുകയില്ല. ഈ ചിന്തയുടെ പിതൃത്വം എനിക്കുള്ളതല്ല. വഴിയെ പോകുന്ന കാര്യങ്ങളുടെയൊക്കെ വഴിയെ പോകുന്ന വയ്യാവേലി നമ്മൾ എടുക്കണം. വേണ്ട, ഈ ചിന്ത എന്റെ ചിന്തയല്ല. ഇത് അപവാദി, രാപ്പകൽ സഹോദരവർഗത്തെ കുറ്റം ചുമത്തുന്ന അപവാദി കൊണ്ടുവരുന്ന ചിന്തയാണ്. അപ്പോ അത് നമ്മൾ തിരിച്ചറിയും, കണ്ടെത്തും. കണ്ടെത്തിയാൽ എന്ത് ചെയ്യണം? എന്റെ ചിന്തയല്ല എന്ന് അതിനെ ഐസൊലേറ്റ് ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ റിജക്ട് ചെയ്യണം, അതിനെ തള്ളിക്കളയണം. നമ്മൾ പിശാചിനോട് പറയണം, പിശാചെ എനിക്ക് ആളെ പിടികിട്ടി, ആളെ പിടികിട്ടി. നീ ഒരുമാതിരി എന്റെ ചിന്തകളാണെന്നുള്ള മട്ടിൽ ഈ കാര്യത്തെ കൊണ്ടുവന്നിട്ട് എന്റെ സന്തോഷം കെടുത്തി കളയാനും എന്റെ മനസ്സാക്ഷി മലിനപ്പെട്ടതാണെന്ന് എന്നെ തോന്നിപ്പിക്കാനുമുള്ള നിന്റെ ശ്രമമാണിത്. ഇതെന്റെ ഇച്ഛയിൽ നിന്ന് വരുന്ന ചിന്തകളല്ല. എന്റെ സഹോദരനോ സഹോദരിക്കോ എതിരെ ഈ നിലയിൽ ഒരു കുറ്റാരോപണത്തിന്റെ ചിന്ത കൊണ്ടുവരാനായിട്ട് എന്റെ ഇച്ഛ സമ്മതിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇത് നിന്റേതാണ്. നിന്റെ ഒരു കാര്യത്തിന്റെയും പിതൃത്വം ഞാൻ ഏറ്റെടുക്കേയില്ല. ഇത് നിന്റേതാണ് എന്ന് നമ്മൾ കണ്ടെത്തിയാൽ എന്ത് ചെയ്യണം? ദൈവവചനത്തിന് അതിന് മറുപടി പറയുന്നുണ്ട്. ദൈവവചനം പറയുന്നത് എന്താ? പിശാചിനോട് എതിർത്ത് നിന്നിട്ട് അവനോട് പറയണം, ഇത് നിന്റേതാണ്, എനിക്ക് ഇതിന്റെ പിതൃത്വം എടുക്കാനായിട്ട് ഒക്കെയില്ല എന്ന് പറഞ്ഞ് അതിനോട് എതിർത്ത് നിൽക്കുമ്പോൾ, ഓ അത് നമ്മുടേതല്ല, അത് നമ്മുടെ ഇടയിൽ നിന്ന് മാറിപ്പോകും, നമ്മുടേതല്ലെന്ന് കാണും. നമ്മുടെ മനസ്സാക്ഷി നമുക്കൊരു കളങ്കം പറ്റിയിട്ടില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടാനായിട്ടും സന്തോഷത്തോടെ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടാതെ നിൽക്കാനായിട്ടും കഴിയും. പ്രിയമുള്ളവരെ, ആ നിലയില് നമ്മളായിരിക്കണം. ഞാനിത് പറയുമ്പോ എന്നെ ഈ കാര്യത്തില് എനിക്ക് കൂടുതൽ ബോധ്യം തന്ന ഒരു കാര്യം ജോൺ ബെനിയന്റെ പരദേശി മോക്ഷയാത്രയിലെ ഒരു രംഗമാണ്. ജോൺ ബെനിയന്റെ പരദേശി മോക്ഷയാത്ര ക്രിസ്ത്യാനിത ആ കൂരിതിൽ താഴ്വരയിൽ കൂടെ നടന്നു പോകുന്നു. കൂരിതിൽ താഴ്വരയിലൂടെ കടന്നു പോകുന്ന ക്രിസ്ത്യാനി ചെന്നപ്പോ അവിടെ വലിയ കുഴപ്പം പിടിച്ച സ്ഥലമാണ്. നരകം തന്നെ വായ് പിളർന്നിരിക്കുന്ന പോലെ അങ്ങ് ഇങ്ങ്. നമ്മൾ ഈ ചില റോഡുകൾ, ഗട്ടറുള്ള റോഡുകളില്ലേ, ചില ഭാഗങ്ങൾ വലിയ കുഴികളാണ്. അതിന്റെ ഇടയിലൂടെ ഒരു ഗട്ടറിൽ കാലു പോകരുത്, ഇതിന്റെ ഇടയിലൂടെ കഷ്ടപ്പെട്ട് ക്രിസ്ത്യാനി ഇങ്ങനെ നടന്നു പോവുക. ഈ ഗട്ടറുകളൊക്കെ നരകം തന്നെ വായ് പിളർന്നിരിക്കുന്ന ഭാഗങ്ങളാണ്. അതിനിടയിലൂടെ അല്പ സ്ഥലത്തൂടെ ഇങ്ങനെ ക്രിസ്ത്യാനി നടന്നു പോവുക. കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ അവിടെ ചെന്നപ്പം നേരെ സന്ധ്യയാകുകയും ചെയ്തു. ഇരുട്ടുമായി ഇരുട്ടത്ത് ദൈവത്തെ വിളിച്ചുകൊണ്ട് നിലവിളിച്ച് എങ്ങനെ ഇവിടെ കടക്കണമല്ലോ എന്ന് വിചാരിച്ച് ക്രിസ്ത്യാനി ഇങ്ങനെ സൂക്ഷിച്ച് ചുവടുകൾ വെച്ച് ഈ കുഴിയിലെങ്ങും വീഴാതെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഇതാ ജോൺ ബെനിയൻ സ്വപ്നത്തിൽ ഒരു കാര്യം കാണുന്നു. എന്താ? ഇവനിങ്ങനെ നടന്നു പോകുമ്പോ ഒരു കുട്ടിപ്പിശാചി, ഇവിടെ എല്ലാം കുട്ടിപ്പിശാചുക്കൾ ഇരുന്ന് ഓരോ ഭാഗത്തും ഇരുന്ന് ഇവനെതിരെ ഓരോന്നൊക്കെ പറയുകയൊക്കെയാണ്. ഈ കൂട്ടത്തിൽ ഒരു കൊച്ചു കുട്ടിപ്പിശാജ് എന്ത് ചെയ്തു? ഓടി ഈ ക്രിസ്ത്യാനിയുടെ തോളെ കയറിയിരുന്നു. ക്രിസ്ത്യാനി ഇതറിഞ്ഞില്ല. സന്ധ്യ മയക്കം, ഓ അവനിത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവന്റെ ദുഃഖം, അവന്റെ ഈ ഇതിന് വീണു പോകുമോ എന്നുള്ള ഭാരം, ഇങ്ങനെയൊക്കെ അവനങ്ങോട്ട് പോകുമ്പോ ഈ കുട്ടിപ്പിശാജ് ഇവന്റെ തോളെ കയറിയിരുന്നു എന്ന് മാത്രമല്ല, ഇവന്റെ ചെവിയിൽ ദൈവത്തെ കുറിച്ച് ഓരോ തെറ്റായ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഓ ഈ സർവശക്തനായ ദൈവം, നീ വലിയ കാര്യത്തെ പോകുന്ന ഈ ദൈവം, ഈ മോക്ഷപുരിയുടെ യജമാനായ ദൈവം, ആ അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ ഈ കുട്ടിപ്പിശാജ് ഇവന്റെ ചെവിയിൽ പറയാൻ തുടങ്ങി. ഈ ക്രിസ്ത്യാനിക്ക് ഇത് മനസ്സിലായില്ല. ക്രിസ്ത്യാനി വിചാരിച്ചു ഇത് തന്റെ തന്നെ ചിന്തകളാണ് എന്ന് ക്രിസ്ത്യാനി വിചാരിച്ചു. ക്രിസ്ത്യാനി ആകെ നിരാശപ്പെട്ടു പോയി. അയ്യോ ഞാൻ ഇത്രയും ആ ഇടുക്കുവാതിലൂടെ കടന്ന് ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ച് മോക്ഷപുരിയിലേക്ക് ഇത്രയും ദൂരം പിന്നിട്ടിട്ടും ഇപ്പോഴും എന്റെ യജമാനായ രാജാവിനെതിരായിട്ടുള്ള ചിന്തകളാണല്ലോ എന്റെ മനസ്സിൽ ഉയർന്നു വരുന്നത് എന്ന് പറഞ്ഞ് അവൻ അങ്ങ് നിരാശപ്പെട്ടു പോയി. ജോൺ ബെനിയൻ പറയുന്നത് സ്വപ്നത്തിൽ അദ്ദേഹം കണ്ടത്, ഓ അവനുണ്ടായ മറ്റ് ഭൗതികമായ മറ്റ് ബുദ്ധിമുട്ടുകളെക്കാളേറെ അവനെ ക്ലേശിപ്പിച്ചത് ഈ ഒരു കാര്യമാണ്. അയ്യോ ഞാൻ ഇപ്പോഴും എന്റെ യജമാനെതിരെ എന്റെ മനസ്സിൽ ഇങ്ങനത്തെ ചിന്തകൾ കടന്നു വരുന്നല്ലോ എന്ന് വിചാരിച്ച് അവൻ അങ്ങേയറ്റം നിരാശപ്പെട്ടു പോയി. സത്യത്തിൽ അത് അവന്റെ ചിന്തകളാണോ? അവന്റെ ചിന്തകളല്ല. അത് ആ കുട്ടിപ്പിശാജ് ആ നിലയില് ചെവിയിൽ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. ഓ പ്രിയമുള്ളവരെ, നമുക്ക് ഇന്നിപ്പോഴുള്ള ആ വെളിച്ചം പോലെ ഉണ്ടായിരുന്നെങ്കിൽ ക്രിസ്ത്യാനി എന്ത് ചെയ്തേനെ? ക്രിസ്ത്യാനി തിരിഞ്ഞ് പറഞ്ഞു, ആഹാ നീ എന്റെ തോളെ കയറിയിരുന്ന് എന്റെ യജമാനായ രാജാവിനെതിരെ ഓരോന്ന് പറഞ്ഞിട്ട് അത് എന്റെ തോന്നലാണെന്ന് വിചാരിച്ച് എന്നെ നിരാശപ്പെടുത്താനായിട്ടുള്ള ശ്രമമല്ലേ? ഞാൻ ഇതിൽ വീണു പോകുകയില്ല. ഈ ചിന്തകളുടെ ഉത്തരവാദിത്വം നിനക്ക് തന്നെയാണ്. ഞാൻ ഒരിക്കലും എന്റെ യജമാനായ രാജാവിനെതിരെ ഇങ്ങനെ ചിന്തിക്കുകയില്ല എന്ന് പറഞ്ഞ് അവനെ ആ നിലയിൽ എതിർത്ത് നിന്ന് അതിൽ നിന്ന് വിടുതൽ നേടിയേനെ. പക്ഷേ ക്രിസ്ത്യാനി പാവം എന്ത് ചെയ്തു? അവന് നിരാശയോടെ, പക്ഷേ ദൈവം അവനെ താങ്ങി അവൻ ആ ഘട്ടം കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നതായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. സഹോദര സഹോദരി, നമ്മൾ ദൈവമുമ്പാകെയും മനുഷ്യരുടെ മുമ്പാകെയും നല്ല മനസ്സാക്ഷി എന്നതിന് ഏറ്റവും വലിയ ഗൗരവം കൊടുത്ത് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? പലപ്പോഴും ഈ നിലയിലുള്ള പോരാട്ടങ്ങൾ വരാം. പോരാട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെതിരെ നിൽക്കുക. നമ്മുടെ മനസ്സാക്ഷി മലിനമായിട്ടില്ല, എന്റെ ഇച്ഛയിൽ നിന്നല്ല ഞാൻ ഇത് ചെയ്യുന്നത്, ഈ ഈ ചിന്തകൾ വരുന്നത് എന്ന് പറഞ്ഞ് അതിനെ കണ്ടെത്തി ഐസൊലേറ്റ് ചെയ്ത് റിജക്ട് ചെയ്ത് അവനെതിരെ നിൽക്കുമ്പോൾ അത് മാറിപ്പോകും. നമ്മള് ദൈവസന്നിധിയില് ഓ മനുഷ്യരുടെ മുമ്പാകെ നല്ല മനസ്സാക്ഷി ഉള്ളവരാണ് എന്നുള്ള കാര്യം കണ്ടെത്തും. നോക്കുക, ഞാന് വളരെ വേഗത്തിൽ കടന്നു പോകട്ടെ. നല്ല ഒരു മനസ്സാക്ഷി നമുക്ക് ഈ നിലയിൽ ദിനംതോറും പാലിക്കാനായിട്ട് കഴിയും. എന്നാൽ രണ്ടാമത്തെ കാര്യമോ, രണ്ടു തരം പെർഫെക്ഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത് മനസ്സാക്ഷിയിലുള്ള ഒരു പെർഫെക്ഷൻ, രണ്ടാമത്തെ പെർഫെക്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് വിശുദ്ധിയെ കുറിച്ചുള്ള ഒരു പെർഫെക്ഷനാണ്. അതിനെക്കുറിച്ച് പൗലോസ് എന്ത് പറയുന്നു? താൻ മനസ്സാക്ഷിയിൽ ഈ പൂർണ്ണത പറയുന്ന പൗലോസ് തന്നെ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ വരുമ്പോ ഈ രണ്ടാമത്തെ കർത്താവായ യേശു ക്രിസ്തുവിന് തുല്യമായ ആ വിശുദ്ധിയെ കുറിച്ച് പറയുമ്പോ താൻ അത് നേടി എന്നല്ല പറയുന്നത്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. നോക്കുക, രണ്ടാമത് നമ്മൾ പറഞ്ഞ ആ വിശുദ്ധിയിലെ പൂർണ്ണത, അത് പൗലോസ് എന്ത് പറയുന്നു? എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഐ ആം പ്രസിംഗ് ഓൺ ടു പെർഫെക്ഷൻ. ഈ പൂർണ്ണത എവിടെ വെച്ചേ ലഭിക്കുകയുള്ളൂ? കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വന്നു കഴിയുമ്പോ, പാപത്തിന്റെ സാന്നിധ്യം പോലും മാറിക്കഴിയുമ്പോഴേ നമുക്ക് ഈ പെർഫെക്ഷനിൽ നമുക്ക് എത്താനായിട്ട് കഴിയും. എന്നാൽ ഇന്ന് നമ്മൾ എന്ത് വേണം? ഇന്ന് നമ്മൾ അത് പിന്നീടേ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഇന്ന് തോന്നിയപടി അങ്ങ് ജീവിക്കുക എന്നുള്ളതല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറിച്ച് എന്താ നമ്മളെ കുറിച്ച് പറയുന്നത്? 2 കൊരിന്ത്യർ അതിന്റെ 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരിക. 2 കൊരിന്ത്യർ 11-ാം അധ്യായം അതിന്റെ ആദ്യത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോ, ക്ഷമിക്കണം, 7-ാം അധ്യായം, 2 കൊരിന്ത്യർ 7-ാം അധ്യായം ആദ്യത്തെ വാക്യം, പ്രിയമുള്ളവരെ ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെളിപ്പാക്കി ദൈവഭക്തിയിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക. ഈ നിലയിലുള്ള കർത്താവിനെ പോലുള്ള ഒരു വിശുദ്ധി പിന്നീടേ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് സത്യമായിരിക്കെ തന്നെ ഇന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇന്ന് നമ്മള് വിശുദ്ധിയെ തികയ്ക്കുന്ന, പൗലോസ് പറയുന്ന പോലെ പ്രസിംഗ് ഓൺ ടു പെർഫെക്ഷൻ, ആ നിലയില് നമ്മൾ മുന്നോട്ട് പോകണം. ഇന്ന് പലർക്കും ക്രിസ്തീയ കോളത്തിൽ പലർക്കും ഇതിനെക്കുറിച്ചൊരു ബോധ്യമില്ല. അവര് പറയുന്നത് എന്താ, ഞങ്ങളൊക്കെ വിശുദ്ധരാ, കൊരിന്ത്യരെ കണ്ടിട്ടില്ലേ, അവരെ വിശുദ്ധരെന്ന് പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞൊരു ദിവസം ചില പെന്തക്കോസ്തിലും ബ്രദറിലും ഒക്കെയുള്ള ചില ആളുകൾ വന്ന് ഞാനുമായിട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോ അവരങ്ങ് എല്ലാം അതിനും വിട്ടു പറഞ്ഞു, നിങ്ങളൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ഒന്ന് ജീവിക്കാനായി പോക്കുകയല്ല, ഞങ്ങൾ സ്വർഗത്തിൽ പോകും. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, മതി, ചിലരത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, സ്വർഗത്തിൽ പോകാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, മതി, പോരാന്ന് പറയുന്നില്ല. അവര് പറയുന്നത് കൊരിന്ത്യര് വിശുദ്ധരാണ്, അവിടെയും എന്തുണ്ടായിരുന്നു, പടക്കം ഉണ്ടായിരുന്നു, പകയുണ്ടായിരുന്നു, പല കുഴപ്പങ്ങളുണ്ടായിരുന്നു. ആ നിലയിലുള്ളവരെ പോലും വിശുദ്ധരെന്ന ദൈവം പറയുന്നത് ശരിയാണ്, വിശുദ്ധരെന്ന് പറയും. പക്ഷെ അതെന്താണ്? അത് നമ്മുടെ ഒരു പൊസിഷനാണ്, നമ്മുടെ ഒരു എന്താ പറയുക, നമുക്കൊരു പദവിയാണ്. അതൊരു യാഥാർത്ഥ്യമായി തീരുന്നത് നമ്മൾ ദിനംതോറും വിശുദ്ധിയെ തേക്കുമ്പോഴേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരുവൻ കർത്താവായ യേശു ക്രിസ്തുവിനായിട്ട് വേർതിരിക്കപ്പെട്ട് കഴിയുമ്പോൾ, വിശുദ്ധി എന്ന് പറയുമ്പോൾ, വിശുദ്ധർ എന്ന് പറയുമ്പോൾ സെറ്റപ്പാർട്ട്, വേർതിരിക്കപ്പെടുക. കർത്താവിനായിട്ട് വേർതിരിക്കപ്പെട്ട ഒരുവനെ ദൈവവചനം എന്താ പറയുന്നത്? അവന് കൊടുക്കുന്ന പദവിയാണ് വിശുദ്ധൻ എന്നുള്ള പദവി. പക്ഷേ അവന് ആ പദവി അനുസരിച്ച് അവൻ വിശുദ്ധനാണ്. എന്നാൽ അത് അവന്റെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി തീർക്കുന്ന ഒരു കാര്യത്തിൽ അവൻ ദിനംതോറും ഏർപ്പെട്ടുകൊണ്ടിരിക്കണം. ദൈവവചനം ആ നിലയിലാണ് പറയുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കലും ഞാൻ ചെറുപ്പത്തിലെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ നാട്ടില് ഒരു വലിയ വലിയ പഴയ മാർത്താണ്ഡവർമ്മ മഹാരാജാവോ മറ്റോ പോയപ്പോ ഒരു അമ്മച്ചി അദ്ദേഹത്തിന് കുടിക്കാൻ വെള്ളം കൊടുക്കുക ഏതാണ്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അത് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഒരു വീട്ടുകാർക്ക് മുഴുവൻ മുതലാളി എന്നൊരു പേര് കൊടുത്തു. മുതലാളി, അവരുടെ പേരിന്റെ കൂടെ മുതലാളി, മാത്യു മുതലാളി, രാജൻ മുതലാളി, ഇങ്ങനെ ഒത്തിരി മുതലാളിമാരുള്ള ഒരു സ്ഥലത്തായിരുന്നു ഞാന് ചെറുപ്പത്തിൽ ജീവിച്ചിരുന്നത്. അപ്പോ ഒരു ദിവസം എന്റെ ക്ലാസ്സിലെ ഒരാള്
ഒരു ഒരാള് മുതലാളി വന്നിട്ടുണ്ട് എന്ന് കേട്ട് ഞാൻ ഈ മുതലാളിയെ ഒന്ന് കാണാനായിട്ട് മുതലാളിയെ കുറിച്ച് എനിക്ക് വലിയ സങ്കല്പമാണുള്ളത്. ചെന്നപ്പോ ഒരു കൊച്ചു പയ്യൻ, അവനെ മീശ പോലും തീർത്തിട്ടില്ലാത്ത ഒരു കൊച്ചു പയ്യനാണ് അവനെ മാത്യു മുതലാളിയാ. എന്തുകൊണ്ടാ? അവൻ ആ മുതലാളി കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് അവൻ മുതലാളിയാ. അവനൊരു മുതലും കയ്യാളുന്നവനല്ല. അവനിപ്പോഴേ രണ്ടും രണ്ടും കൂടെ കൂട്ടിയാൽ നാലാന്ന് തന്നെ കഷ്ടിച്ച് പറയുന്നവനാ അവൻ. പക്ഷേ അവന്റെ പദവി അനുസരിച്ച് ആ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് അവൻ എന്ത് കൊടുത്തു? മുതലാളി എന്നൊരു പേരുണ്ട്. ഇത്രയും സമയത്ത് സൗരി ഞാനും നീയും ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടു എന്നതുകൊണ്ട് നമ്മുടെ ഒരു പൊസിഷനിലായ ഒരു സ്റ്റാറ്റസ് ആണ് എന്ത്? വിശുദ്ധൻ എന്നുള്ളത്. പക്ഷേ ഈ പയ്യൻ എന്ത് ചെയ്യും? അവൻ വളരും. അവൻ വളർന്ന് 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 ഓ അച്ഛന്റെ ബിസിനസ്സൊക്കെ കൈയേറ്റ് കഴിഞ്ഞ് അവനും പണമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അവനും ശരിക്കുള്ള ഒരു മുതലാളിയായിട്ട് പിന്നീട് മാറും. ഇന്ന് പലർക്കും എന്ത് മതി? ഈ പദവി അനുസരിച്ചുള്ള വിശുദ്ധൻ മതി, അത് മതി. അല്ലാതെ നാൾതോറും വിശുദ്ധിയെ ദൈവഭയത്തിൽ വിശുദ്ധിയെ തേക്കുന്ന ഒരു കാര്യത്തിൽ അവർക്ക് താല്പര്യമില്ല. നമുക്ക് സംഖ്യാപുസ്തകത്തിൽ സംഖ്യാപുസ്തകം 23 അധ്യായത്തില് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. സംഖ്യാപുസ്തകം 23 അധ്യായത്തിൽ നമ്മള് ബിലയാം ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്ന ഒരു കാര്യം നോക്കുക. ഇസ്രായേലിനെ അനുഗ്രഹിക്കുകയാണ്. ബാലാക്ക് ബിലയാമിനെ ശപിക്കാനായിട്ട് കൊണ്ടുവന്നു, പക്ഷെ ബിലയാം അവനെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. 23 അധ്യായത്തിൽ അവിടെ നോക്കുന്നു 21 വാക്യം, യാക്കോബിൽ തിന്മ കാണാനില്ല. എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? യാക്കോബിൽ എന്തില്ല? ഒരു തിന്മയും ഇല്ലെന്നാ പറഞ്ഞേക്കുന്നത്. യാക്കോബിൽ തിന്മയില്ലയോ? അതായത് ഇസ്രായേൽ മക്കളിൽ തിന്മയില്ലയോ? ധാരാളം തിന്മകളുണ്ട്. അതിന്റെ 25 അടുത്ത അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ ഏതെല്ലാം രീതിയിൽ അവർ തെറ്റിപ്പോയി എന്നുള്ള കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷേ ഇവിടെ ദൈവം നോക്കുമ്പോ, ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ട് പ്രവാചകൻ നോക്കുമ്പോ യാക്കോബിൽ എന്ത് കാണുന്നില്ല? തിന്മ കാണുന്നില്ല എന്ന് പറയുന്നത് അതെന്താ? അവരുടെ ഒരു പൊസിഷനാണ്, അവരുടെ ഒരു പദവിയാണ്. ഇസ്രായേൽ തെരഞ്ഞെടുക്കപ്പെട്ട വേർതിരിക്കപ്പെട്ട ജനത്തിൽ എന്തില്ല? തിന്മയില്ല. അതൊരു പദവി മാത്രമാണ്. പക്ഷേ ഇസ്രായേലിൽ യാഥാർത്ഥ്യത്തിൽ പല വിധത്തിലുള്ള തിന്മകൾ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഇതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തത ഉണ്ടാവണം. നമ്മൾ വിശുദ്ധിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച് നാഥന് കർത്താവുമായിട്ട് സ്വീകരിച്ച എല്ലാവരും വിശുദ്ധരാണ്, വിശുദ്ധരാണ്. ഓ, അത് അവരുടെ പദവി അനുസരിച്ച് സെയിന്റ് അങ്ങനെയാണ്. സെറ്റ് അപ്പാർട്ട് സെയിന്റ് അതുണ്ട്. മുതലാളി എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആ കുടുംബത്തിൽ ജനിച്ചാൽ ആ പദവിയുണ്ട്. പക്ഷേ നീയും ഞാനും എന്ത് ചെയ്യണം? നമ്മൾ വളരണം. വളർന്ന് 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 വലിയ കാര്യങ്ങൾ ആളായി ഈ അച്ഛന്റെ ബിസിനസ് ഈ പയ്യൻ ഏറ്റെടുത്ത് ശരിക്കും അവൻ മുതലാളിയായി തീർന്നതുപോലെ യാഥാർത്ഥ്യത്തിൽ നമ്മൾ എന്തായി തീരണം? വിശുദ്ധരായി തീരണം. അങ്ങനെ ഒരു പെർഫെക്ഷൻ തികച്ച്, ഓ പ്രസിംഗ് ഓൺ ടു പെർഫെക്ഷൻ, അങ്ങനെ ഒരു കാര്യത്തിനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ പെർഫെക്ഷൻ എന്നൊരു വാക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. രണ്ട് തരത്തിലുള്ള പെർഫെക്ഷൻ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നു, പുതിയ ഉടമ്പടിയുടെ കീഴിൽ കാണുന്നു. ഒന്ന്, മനസാക്ഷിയിലുള്ള ഒരു പെർഫെക്ഷൻ. അത് നമുക്കിവിടെ വെച്ച് പൂർണ്ണമായിട്ട് നമുക്ക് കൈയടക്കാനായിട്ട് കഴിയും. പൗലോസൻ അത് കഴിച്ചു, ദൈവവചനം അത് ഉറപ്പു തരുന്നു. പക്ഷേ നമ്മൾ ജാഗ്രതയോടെ നമ്മുടെ മനസാക്ഷിയെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എവിടെയെങ്കിലും ഇന്ന് രാവിലെ നമ്മുടെ ജീവിതത്തിന് ഓ ഒരു നിർമ്മലമായ മനസാക്ഷി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ മനസാക്ഷിയിലേക്ക് മടങ്ങി വരിക. കാരണം നമ്മളത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വിശ്വാസ കപ്പൽ അതിന് ഖേദം വരും. നമ്മളത് ഗൗരവത്തോടെ എടുക്കാം. പൗലോസിനെ പോലെ നമുക്ക് ഗൗരവമായിട്ട് ഈ കാര്യം എടുക്കാം. ഓ, വിശ്വാസ കപ്പൽ തകർന്നു പോയ ചിലര്, അവരുടെ വിശ്വാസ കപ്പൽ തകരുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതിന് മുമ്പ് ആരും കാണാത്ത ഇടത്ത് ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അവർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞു എന്നുള്ള ഒരു കാര്യം. അത് ലോകം കണ്ടിട്ടില്ല. നമ്മളും പലരും വിശ്വാസത്തിൽ നിന്ന് വീഴുന്നതേ കാണുന്നുള്ളൂ, ആ ഭാഗമേ കാണുന്നുള്ളൂ. പക്ഷെ അതിനു മുമ്പ് നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞു എന്നൊരു അനുഭവം അവർക്കുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കണം. സഹോദര സഹോദരി, നീ വിശ്വാസം ത്യജിക്കുന്നതിന് മുമ്പ് ആദ്യം നല്ല മനസാക്ഷി തള്ളിക്കളയുന്നതാണ് അതിന്റെ തുടക്കം വരുന്നത്. അതുകൊണ്ട് നല്ല മനസാക്ഷി പാലിപ്പാനായിട്ട് നമ്മളെ തന്നെ ആ നിലയിൽ വളരെ ഗൗരവബോധമുള്ളവരായിട്ട് നമുക്കായിരിക്കാം. അങ്ങനെ ആയിരിക്കുമ്പോ തന്നെ അപവാദിയായ പിശാചിന്റെ തന്ത്രങ്ങള് നമ്മുടെ നേരെ ഫലിക്കരുത്. നമ്മൾ അതിനെതിരെ ഗൗരവമായിട്ട് നിൽക്കണം, അതിനെ തിരിച്ചറിയണം. നമ്മുടെ ചിന്തകളെയും പിശാച് 24 മണിക്കൂറും നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അവന്റെ സന്ദേശങ്ങളെയും നമ്മൾ വേർതിരിച്ച് കാണണം. വേർതിരിച്ച് കണ്ട് ദൈവസന്നിധിയിലുള്ള നമ്മുടെ സന്തോഷം നഷ്ടപ്പെടാതെ, പ്രാഗൽഭ്യം നഷ്ടപ്പെടാതെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കണം. മനസാക്ഷിയെ സംബന്ധിച്ച് അത്രയും കാര്യം നമ്മൾ പറഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞത് ഓ വിശുദ്ധിയിലുള്ള ഒരു പെർഫെക്ഷനാണ്. അത് ആ ഒരു ലക്ഷ്യം കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ നാൾതോറും ദൈവഭയത്തിൽ വിശുദ്ധിയെ തേക്കാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. നമുക്ക് ലഭിച്ചിട്ടുള്ള ആ പൊസിഷനിലായ പദവി അനുസരിച്ചുള്ള ആ സെയിന്റ് എന്ന പ്രയോഗം കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടല്ലേ? പലർക്കും അത്രയും മതി, അത്രയും മതി. പക്ഷെ നമുക്കത് പോരാ. എന്തുകൊണ്ട്? ദൈവവചനം അതിനപ്പുറത്തുള്ള ഒരു കാര്യം പറയുന്നു. പൗലോസ് പറയുന്നു, ഞാൻ തികഞ്ഞവനായി എന്ന് പറയുന്നില്ല, ഞാൻ ഒന്ന് ചെയ്യുന്നു, പിന്നിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനായിട്ട് പരമവിളിയുടെ വിരുദ്ധനായിട്ട് ലാക്കിലേക്ക് ഓടുന്നു. ഓ ഞാൻ പിടിച്ചുവെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു? ഐ ആം പ്രസിംഗ് ഓൺ ടു പെർഫെക്ഷൻ. ഇന്നലേക്കാൾ ഇന്ന് പ്രിയമുള്ളവരെ, നമ്മൾ കൂടെ കൂടെ പറയാറുള്ളത് പോലെ 2008 2009 വരുമ്പോൾ നമ്മൾ കൂടുതൽ വിനയമുള്ളവരും കൂടുതൽ താഴ്മയുള്ളവരുമായിരിക്കണം. 2008 2009 വരുമ്പോൾ ആളുകളോട് കൂടുതൽ കരുണയുള്ളവരായിരിക്കണം. ഓ 2008 2009 വരുമ്പോൾ നമ്മൾ അധികാരങ്ങൾക്ക് കീഴടങ്ങുന്നതിന് കൂടുതൽ ആ നിലയിൽ ഒരു ചുവടുകൂടെ മുന്നോട്ട് വന്നവരായിരിക്കണം. നമ്മുടെ വാക്കുകൾ, വീട്ടിലെ വാക്കുകൾ, കുഞ്ഞുങ്ങളോടുള്ള വാക്കുകൾ, ഓ അതിൽ മാറ്റം വരണം. ഇതാണ് വിശുദ്ധിയത്തേക്ക്. ഈ വിശുദ്ധിയത്തേക്ക് എന്നൊക്കെയുള്ള വലിയ പദങ്ങളൊക്കെ ഉപയോഗിച്ച് അതെന്തോ ഒരു രൂപക്കൂട്ടി പലരും അങ്ങ് വെച്ചേക്കുക, അങ്ങനല്ല. അത് ഡൗൺ ടു എർത്തായ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ, പെരുമാറ്റത്തിൽ ആ നാൾതോറും അതിലൊരു മുന്നേറ്റം ഉണ്ടാവണം. അതാണ് പ്രസിംഗ് ഓൺ ടു പെർഫെക്ഷൻ. ഇതിനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. പുതിയ ഉടമ്പടി നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ രണ്ട് പെർഫെക്ഷൻ, ഓ മനസാക്ഷിയിലുള്ള പെർഫെക്ഷനും പ്രസിംഗ് ഓൺ ടു പെർഫെക്ഷൻ, ഈ രണ്ട് കാര്യത്തെയും നമുക്ക് മുറുകെ പിടിക്കാം, നമുക്ക് വ്യക്തതയുള്ളവരായിട്ടിരിക്കാം. ദൈവസന്നിധിയിലെ കർത്താവിനോട് പറയാം, കർത്താവെ എനിക്ക് ഈ വർഷം തരുന്നെങ്കില്, കർത്താവെ ഞാൻ എല്ലാ ദിവസവും മനസാക്ഷിയിലൊരു പൂർണ്ണതയ്ക്കായിട്ട് ഞാൻ ആ നിലയിലെ ഗൗരവമുള്ളവനായിരിക്കും, ഗൗരവമുള്ളവളായിരിക്കും. അതുപോലെ തന്നെ നാൾതോറും ദൈവഭയത്തിന് വിശുദ്ധിയെ തികപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കും, ഞാൻ അതിനായിട്ട് ഓടും. കർത്താവെ നിന്നെ, നീ എന്റെ മുൻപിൽ ഇതേ വഴിയിലൂടെ ഓടിയവനാണ്. നിന്നെ നോക്കിക്കൊണ്ട് ഞാൻ ഈ വഴിയിലൂടെ എന്റെ ഓട്ടം തുടരും കർത്താവെ എന്ന് പറയണം. നമുക്ക് സെയിന്റ് എന്നൊരു പേര് പോരാ, ഒരു പേര് പോരാ. ആ പേരിനപ്പുറത്ത് ആ പേരിനെ യാഥാർത്ഥ്യമാക്കി തീർക്കണം. അതിനായിട്ടുള്ള ഒരു വലിയ നിർബന്ധം നമുക്കുണ്ടായിരിക്കട്ടെ. ഈ കാര്യത്തില് നമ്മൾ സഹോദര സഹോദരി, നമ്മൾ അതിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ച് മുന്നോട്ട് പോകുമെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായിയായിട്ട് നമ്മോടൊപ്പമുണ്ട്. കാര്യങ്ങളിൽ വലിയ വ്യത്യാസം വരും, വ്യത്യാസം വരും. നമ്മൾ പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ വ്യത്യാസം തിരിച്ചറിഞ്ഞെന്നിരിക്കില്ല. എന്നാൽ മറ്റു പലർക്കും ആ വ്യത്യാസങ്ങൾ കാണാനായിട്ട് കഴിയും. കർത്താവും അത് കാണുന്നുണ്ട്. നോക്കുക, നിങ്ങൾ അറിയാത്ത രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഈ നാളുകൾ കൊണ്ടൊരു മാറ്റം ഉണ്ടായിട്ടില്ലേ? ഉണ്ട് സഹോദര, ഉണ്ട് സഹോദരി. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടായിരിക്കില്ല, പക്ഷെ മറ്റുള്ളവർക്ക് അത് കാണാൻ കഴിയുന്നുണ്ട്. വിശുദ്ധിയെ തേക്കുക എന്ന് പറയുമ്പോഴും പ്രസംഗം ഉണ്ട് പെർഫെക്ഷൻ എന്ന് പറയുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ വിശ്വാസത്തിലും ധൈര്യത്തിലും സന്തോഷത്തിലും ആളുകൾക്ക് വിട്ടുകൊടുക്കുന്നതിലും ക്ഷമ ചോദിക്കുന്നതിലും ഈ കാര്യങ്ങളിലെല്ലാം നമുക്ക് വർദ്ധിച്ചു വരുന്നവരായിരിക്കാം. കർത്താവ് നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് ഒരു വരി പാട്ട് പാടി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവെ ഇന്ന് രാവിലെ കേൾപ്പിച്ച എല്ലാ വചനങ്ങൾക്കായിട്ടും ഞാൻ നന്ദിയുള്ളവനായിരിക്കുന്നു. നമുക്ക് പറയാം, നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല മനസ്സാക്ഷി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ വിശ്വാസക്കപ്പൽ തകർന്നു പോകും. ഇന്ന് ദൈവസന്നിധി നിൽക്കുമ്പോൾ എവിടെയെങ്കിലും മനസാക്ഷിയില് ആ നിലയില് സെറ്റിൽ ചെയ്യാത്ത ഏതെങ്കിലും കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ ദൈവസന്നിധിയിൽ തീരുമാനിക്കുക, അത് സെറ്റിൽ ചെയ്യും എന്ന് തീരുമാനിക്കുക. തീരുമാനിച്ചതിന് ശേഷവും ഓ പിശാച് തെറ്റായ കുറ്റംവിരിയുടെ കുറ്റാരോപണത്തിന്റെ ചിന്തകൾ കൊണ്ടുവന്നാൽ അതിനെ തിരിച്ചറിഞ്ഞതിനെ റിജക്ട് ചെയ്യുക, അതിനെതിരെ നിൽക്കുക. ദിനംതോറും ദൈവസന്നിധിയില് ദൈവഭയത്തിന് വിശുദ്ധിയെ തേക്കുന്നവരായിട്ടും ആ പെർഫെക്ഷനിലേക്ക് ആയുന്നവരായിട്ടും നമുക്ക് നിൽക്കാം. ദൈവം നമ്മുടെ കൂടെയുണ്ട്.